നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് 1 യോഹന്നാൻ 1:9 നാം വായിക്കും.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
എബ്രായർക്ക് എഴുതിയ ലേഖനം 4 വരെയാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്. 5 വരുമ്പോൾ ക്രിസ്തു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്നു എന്ന വിഷയമാണ് ഈ അധ്യായത്തിലും തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. എബ്രായ വിശ്വാസികൾക്ക് സുപരിചിതമായിരുന്ന ഒരു തത്വത്തെ ഇവിടെ എടുത്തിട്ട് പറയുകയാണ്, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ക്രിസ്തു എന്ന്. ക്രിസ്തു ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യത്തെ 10 പുരോഹിതന്റെ നിർവചനം കാണുവാൻ കഴിയുന്നു. ക്രിസ്തുവിന് 3 അധികാരങ്ങളും പദവികളുമാണുള്ളത് എന്ന് നാം ചിന്തിച്ചുവല്ലോ. പ്രവാചകൻ, പുരോഹിതൻ, രാജാവ് എന്നീ നിലകളിലെല്ലാം ക്രിസ്തുവിനെ നാം കാണുന്നു. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അന്തിമമായ വാക്കാണ് യേശു ക്രിസ്തു. ക്രിസ്തുവിൽ ദൈവം മനുഷ്യനോട് പറയുവാൻ ആഗ്രഹിച്ചതെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതെ, ഒരു പ്രവാചകൻ എന്ന നിലയിൽ 1900 മുമ്പ് അവൻ സംസാരിച്ചു. ഇപ്പോൾ അവൻ ദൈവത്തിൻ്റെ വചനമാകുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അവൻ പുരോഹിതനാണ്. ഭാവിയിൽ ഒരു ദിവസം അവൻ രാജാവായി വരുവാൻ പോകുന്നു. ഇപ്പോൾ അവൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പ്രവേശനമുണ്ട്. അഹരോനെ പോലെ അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ലേവി ഗോത്രത്തിലുള്ളവരെല്ലാം പുരോഹിതന്മാരായിരുന്നതുപോലെ ഓരോ ക്രിസ്തുവിശ്വാസിയും ഒരു പുരോഹിതനാണ്. പുരോഹിതന്മാർ എന്ന നിലയിൽ നമുക്ക് ദൈവത്തിന് യാഗം അർപ്പിക്കുവാൻ കഴിയും. നമുക്ക് അർപ്പിക്കാവുന്ന ഒരു യാഗം സ്തോത്രമെന്ന യാഗമാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾ ഇന്ന് അവന് സ്തോത്രം പറഞ്ഞോ, നന്ദി പറഞ്ഞോ? നമുക്കുള്ള വസ്തുവകകളും നമുക്കവൻ യാഗമായി അർപ്പിക്കുവാൻ കഴിയും. നമ്മുടെ കൈകളുടെ പ്രയത്ന ഫലവും നമ്മുടെ ബുദ്ധിയുടെ ഫലവും നമ്മുടെ സമയവും എല്ലാം നമുക്കവന് യാഗമായി അർപ്പിക്കുവാൻ കഴിയും. ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഈ യാഗങ്ങളെല്ലാം കഴിക്കുവാൻ തക്കവണ്ണം നമുക്ക് അവകാശം ദൈവം തന്നിട്ടുണ്ട്. പുരോഹിതൻ്റെ ജോലി പ്രാർത്ഥന എന്നുള്ളതാണ്. നമുക്ക് നേരിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിയും. 4 അവസാന വാക്യം നമ്മോട് പറയുന്നത്, സ്വാതന്ത്ര്യത്തോടുകൂടെ അവനെ നമുക്ക് സമീപിക്കാം, കൃപാസനത്തിനടുത്ത് ചെല്ലുക എന്നാണ്. നമുക്ക് കരുണയും സഹായവും ആവശ്യമാണ്. അവിടുന്ന് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് നൽകുവാൻ അവന് കഴിയും. ഇനി ഒരു പുരോഹിതന്റെ നിർവചനമാണ് നാം കാണുന്നത്. ഞാൻ 5 പ്രവേശിച്ച് 1 വായിക്കട്ടെ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. ഈ വാക്യത്തിൽ ഒരു പുരോഹിതന്റെ നിർവചനം നാം കാണുന്നു. അവൻ മനുഷ്യനിൽ നിന്ന് എടുക്കപ്പെട്ടവനായിരിക്കണം എന്നാണ് നാം കണ്ടത്. അതിൻ്റെ അർത്ഥം അവൻ ഒരു മനുഷ്യനായിരിക്കണം എന്നാണ്. അവൻ മനുഷ്യരുടെ പ്രതിനിധിയായിരിക്കണം. അവൻ മനുഷ്യരെ ദൈവം മുൻപാകെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ദൈവം മുൻപാകെ കടന്നു ചെല്ലുന്നത് കൊണ്ട് അവൻ ദൈവത്തിന് സ്വീകാര്യനായ വ്യക്തിയായിരിക്കണം. ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം അതാണ്. അവനെപ്പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. 4 നാം കാണുന്നത് അഹ്റോനെ ദൈവം വിളിച്ചു എന്നാണ്. അവൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവനായിരിക്കണം. അതുകൊണ്ട് ഒരു പുരോഹിതൻ 1 മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെട്ടവനായിരിക്കണം. 2, മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവനായിരിക്കണം, മനുഷ്യൻ്റെ പ്രതിനിധിയായി. 3, മനുഷ്യർക്ക് വേണ്ടി ദൈവം മുൻപാകെ കടന്നു ചെല്ലുന്നവനായിരിക്കണം. ഒരു പ്രവാചകനും പുരോഹിതനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു പുരോഹിതൻ മനുഷ്യനിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് പോകുന്നു, അവൻ ദൈവം മുൻപാകെ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഒരു പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ള ദൂതോടുകൂടി ദൈവത്തിൽ നിന്ന് മനുഷ്യരുടെ അടുത്തേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് പഴയ നിയമ പുരോഹിതൻ ദൈവത്തിന് പറയുവാനുള്ളത് മനുഷ്യനോട് പറഞ്ഞിരുന്നില്ല, അത് പ്രവാചകന്മാരുടെ ശുശ്രൂഷയായിരുന്നു. പുരോഹിതന്റെ ശുശ്രൂഷ മനുഷ്യരെ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രതിനിധീകരിക്കുകയായിരുന്നു. ഇന്ന് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് യഥാർത്ഥ പുരോഹിതൻ. അവനാണ് നമ്മെ ദൈവം മുൻപാകെ പ്രതിനിധീകരിക്കുന്നത്. പൗരോഹിത്യ ശുശ്രൂഷ നഷ്ടപ്പെട്ട പാപികൾക്ക് വേണ്ടിയുള്ളതല്ല, പിന്നെയോ രക്ഷിക്കപ്പെട്ട പാപികൾക്ക് വേണ്ടിയുള്ളതാണ്. രക്ഷിക്കപ്പെട്ട പാപി എന്ന് പറയുവാൻ സാധിക്കുമോ എന്ന് പലരും വാദിക്കാറുണ്ട്. രക്ഷിക്കപ്പെട്ടാലും നാം പാപികൾ തന്നെയാണ്. എന്നാൽ നമ്മുടെ പാപം കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞു. ആ അർത്ഥത്തിൽ വേണമെങ്കിൽ പാപി എന്ന് വിളിക്കേണ്ട, അല്ല എങ്കിൽ നാം പാപികൾ തന്നെയാണ്. ഒന്ന് യോഹന്നാൻ 2:1 യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ഒരുത്തൻ പാപം ചെയ്തു എങ്കിൽ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ക്രിസ്തു ദൈവത്തിൻ്റെ മുമ്പാകെ എന്നെ പ്രതിനിധീകരിക്കുന്നു. എൻ്റെ ശത്രുവായ പിശാജ് പിതാവിൻ്റെ മുമ്പിൽ എന്നെക്കുറിച്ച് അപവാദം പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്നെ പ്രതിനിധീകരിച്ച് അവിടെയുണ്ട്. അവൻ എൻ്റെ മഹാപുരോഹിതനാണ്. ഇവിടെ ഭൂമിയിൽ ഒരു മഹാപുരോഹിതൻ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ തൃപ്തിപ്പെടാത്തത് അതുകൊണ്ടാണ്. ദൈവം മുൻപാകെ എന്നെ ആരെങ്കിലും പ്രതിനിധീകരിക്കണമെങ്കിൽ ആ വ്യക്തി ദൈവത്താൽ സ്വീകാര്യമുള്ളവനായിരിക്കണം എന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരിക്കണം. അവൻ അധികാരമുള്ള വ്യക്തിയാണോ? അവൻ തൻ്റെ നിയമപരീക്ഷ പാസ്സായിട്ടുണ്ടോ? വക്കീൽ പണി ചെയ്യാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുവാൻ കഴിയും, എന്നാൽ ഒരാൾക്ക് മറ്റൊരാളെ സ്വർഗത്തിൽ പ്രതിനിധീകരിക്കുവാൻ കഴിയുകയില്ല. നമുക്ക് കഴിയില്ല. എന്നാൽ എന്നെ പ്രതിനിധീകരിക്കുവാൻ ഒരാൾ ആവശ്യമുള്ളതുകൊണ്ട് എന്നെ പിതാവിൻ്റെ സന്നിധിയിൽ പ്രതിനിധീകരിക്കുവാൻ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എനിക്കുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. നാം വായിച്ചല്ലോ, വഴിപാടും യാഗവും അർപ്പിപ്പാൻ എന്ന്. പുരോഹിതൻ വഴിപാടും യാഗവും അർപ്പിക്കും എന്ന കാര്യം ശ്രദ്ധിക്കുക. ക്രിസ്തുവിന് അർപ്പിപ്പാനായിട്ട് ഒന്നുണ്ട് എന്ന കാര്യം എഴുത്തുകാരൻ വ്യക്തമാക്കുന്നത് അത്രേ. അവൻ തന്നെത്താൻ യാഗമായി അർപ്പിച്ചു. നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തോട് തുലനം ചെയ്യുമ്പോൾ സ്വർണവും വെള്ളിയും വില കുറഞ്ഞ വസ്തുക്കളായി മാറുന്നു. പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ എന്ന് വായിച്ചല്ലോ. പാപത്തിനു വേണ്ടി എന്നല്ല, പാപങ്ങൾക്കായി എന്ന് ബഹുവചനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ കാര്യം ശ്രദ്ധിക്കുക. ഒരു വിശ്വാസിയുടെ ജീവിതത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, താങ്കൾ കോപാകുലനായി തീരുമ്പോൾ താങ്കൾ ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് താങ്കളുടെ പാപം ഏറ്റുപറയാറുണ്ടോ? താങ്കൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഒരു പ്രതിനിധി താങ്കൾക്ക് അവിടെയുണ്ട്. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ താങ്കളെ പ്രതിനിധീകരിക്കുന്നു. ഞാൻ ഇനി 2 വായിക്കട്ടെ. 5:2 താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും തൻ്റെ ഭൂമിയിലെ ശുശ്രൂഷയുടെ അന്ത്യത്തിൽ നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമെന്ന് പറയുവാൻ കഴിഞ്ഞ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 8:46. കർത്താവിൻ്റെ ശിഷ്യന്മാർ 3 അവനോട് കൂടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും തെറ്റ് ഈ മനുഷ്യർ കർത്താവിൽ കണ്ടില്ല. എന്തെങ്കിലും തെറ്റ് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും അറിയുമായിരുന്നു. അവൻ ഒരു പാപവും ചെയ്തില്ല. എന്നിട്ടും അവൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെപ്പോലെ ജീവിതം നയിച്ചതുകൊണ്ട് അവൻ നമ്മെ നല്ലവണ്ണം അറിയുന്നു. അറിവില്ലാത്തവരോട് അവന് സഹതാപം കാണിപ്പാൻ കഴിയും. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം? അറിവില്ലാത്തവരോട് സഹതാപം അറിവില്ലായ്മയുടെ പാപങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ലേവ്യപുസ്തകം 4:1-2 വാക്യങ്ങളിൽ ഈ പാപങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ അനേകം പാപങ്ങൾ ചെയ്യുന്നു. നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു അവയെല്ലാം നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നു, ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. അറിവില്ലാത്തവരോട് അവന് സഹതാപം കാണിപ്പാൻ കഴിയും. സദൃശവാക്യങ്ങൾ 14:12 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയി എന്ന് യെശയ്യാപ്രവചനം 53:6 വായിക്കും. എല്ലാ ആടുകളും തെറ്റിപ്പോകുന്നത് കൊണ്ട് ദൈവം നമ്മെ ആടുകളോടാണ് തുലനം ചെയ്തിരിക്കുന്നത്. താനും ബലഹീനത കൊണ്ടവനാകിയാൽ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ബലഹീനതയുള്ളവനായിരുന്നു അഹ്റോൻ. എന്നാൽ ക്രിസ്തു നമ്മുടെ ബലഹീനതയുടെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞവനാണ്. കാര്യങ്ങൾ നാം എങ്ങനെ കാണുന്നു, ചിന്തിക്കുന്നു എന്ന് അവനറിയാം. അവൻ ഏറ്റവും നല്ല മധ്യസ്ഥനാകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. നാം വീഴുമ്പോൾ അവൻ നമ്മോടുകൂടെ ചെളിയിൽ താണിറങ്ങി വരുന്നു. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മെ ഉയർത്തുവാൻ അവൻ. അഹ്റോനെ സംബന്ധിച്ച പ്രശ്നം, അവൻ ചെയ്ത പാപങ്ങൾ അംഗീകരിച്ചു കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ അവൻ തന്നെ ചെയ്യാത്ത പാപത്തെ അവന് ശിക്ഷ വിധിക്കണമായിരുന്നു. അത് എല്ലായ്പ്പോഴും അപകടം പിടിച്ച കാര്യമായിരിക്കും. എന്നാൽ ക്രിസ്തുവിന് കരുണ കാണിക്കുന്നതിന് കഴിയും. അവന് പാപത്തെ അംഗീകരിച്ചു കൊടുക്കുകയോ അതിനെ ശിക്ഷ വിധിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ നാം അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അടുത്ത പ്രാവശ്യം കൂടുതൽ നന്നായി പ്രവർത്തിക്കുവാൻ കഴിയുന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് ഒരു ക്ലാസ് എടുത്തു തരാൻ അല്ല അവൻ ശ്രമിക്കുന്നത്. അവൻ നമ്മോട് കരുണ കാണിക്കുക എത്ര ചെയ്യുന്നത്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് 1 യോഹന്നാൻ 1:9 നാം വായിക്കുന്നു. അവനെപ്പോലെയുള്ള ഒരു മഹാപുരോഹിതൻ ഉണ്ടായിരിക്കുക എന്നത് എത്രയോ മനോഹരമായ കാര്യമാണ്. ഇനിയും അഹ്റോനും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസമാണ് നാം കാണുന്നത്. അഹ്റോന്റെ പൗരോഹിത്യ വിശേഷതകൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലില്ല. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, 3 വാക്യത്തിൽ ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്കു വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു. പാപപരിഹാര യാഗത്തിൻ്റെ ദിനത്തിൽ അഹ്റോൻ ആദ്യം തൻ്റെ പാപങ്ങൾക്കു വേണ്ടി യാഗം കൊടുത്തിരുന്നു. അതിൻ്റെ രക്തം അതിവിശുദ്ധ സ്ഥലത്ത് അവൻ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഈ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. ജനത്തിൻ്റെ പ്രതിനിധിയായിരിക്കുന്നതിന് മുമ്പ് അഹ്റോന് തൻ്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ ഇതിന് തുല്യമായി യാതൊന്നുമില്ല. തനിക്കു വേണ്ടി ഒരു യാഗം അർപ്പിക്കേണ്ട ഒരു ആവശ്യവും ക്രിസ്തുവിനില്ലായിരുന്നു. കാരണം അവൻ പാപം ചെയ്തിട്ടില്ല. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് യാഗമായി തീർന്നത്. 4 വാക്യം നോക്കിക്കാട്ടെ. എന്നാൽ അഹ്റോനെപ്പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. നാം മുമ്പ് കണ്ടതുപോലെ ദൈവത്തിന് സ്വീകാര്യനായതുകൊണ്ട് ക്രിസ്തു ഒരു പുരോഹിതനായിരുന്നു. 5 വാക്യത്തിൽ അതുകൊണ്ടും ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്യുന്നവൻ അവന് കൊടുത്തതത്രേ. ഇവിടെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിന് ക്രിസ്തുവിൻ്റെ ബേത്ലഹേമിലെ ജനനവുമായി യാതൊരു ബന്ധവുമില്ല. അവൻ്റെ മരണാനന്തരമുള്ള ഉയർത്തെഴുന്നേൽപ്പിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവൻ മരിച്ചവരിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയത് മുതലാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചത്. അത് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് കുറിക്കുന്നത്. 6 വാക്യത്തിൽ അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ അഹ്റോൻ്റെ ക്രമം പര്യാപ്തമല്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അഹ്റോൻ്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതനല്ല. അഹ്റോൻ നിഴലും ക്രിസ്തു പൊരുളും ആകുന്നു എന്നുള്ളത് വാസ്തവം തന്നെ. ക്രിസ്തു പുത്രനാണ്, ദൈവപുത്രൻ. അഹ്റോൻ വെറും സേവകൻ മാത്രമാണ്. നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്നാണ് വായിച്ചത്. ആരാണ് മൽക്കീസദേക്ക്? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ അവനെക്കുറിച്ച് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് മാത്രമാണ് നമുക്ക് മൽക്കീസദേക്കിനെ കുറിച്ച് ലഭിക്കുന്ന ചരിത്രപരമായ രേഖ. അതെ, കേദാർ ലയോമെരിനെയും അവൻ്റെ കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ച് ലോത്തിനെയും സോദേം ഗോമര ജനത്തെയും മടക്കിക്കൊണ്ടുവന്ന അബ്രഹാമിനെ അഭിനന്ദിക്കുവാൻ മൽക്കീസദേക്ക് എതിരേറ്റ് ചെന്നു എന്ന് നാം വായിക്കുന്നു. സോദോം രാജാവ് അബ്രഹാമിനോട് യുദ്ധത്തിൽ പിടിച്ചെടുത്ത സമ്പത്ത് മുഴുവൻ എടുത്തുകൊള്ളുവാൻ പറഞ്ഞു. അബ്രഹാം അത് നിരസിക്കുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. ശാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. തുടർന്ന് 19-20 വാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. അവൻ അവനെ അനുഗ്രഹിച്ച് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. മൽക്കീസദേക്ക് ശാലേം രാജാവായിരുന്നു, അതായത് സമാധാനത്തിൻ്റെ രാജാവായിരുന്നു എന്ന് നാം വായിക്കുന്നു. അത് മാത്രമല്ല, അവൻ നീതിയുടെ രാജാവായിരുന്നു. അവൻ എവിടെ നിന്നാണ് കടന്നു വരുന്നത് എന്നത് തിരുവചനത്തിൽ എങ്ങും പറയുന്നില്ല. അതുപോലെ തന്നെ തിരുവചനത്തിൽ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. മൽക്കിസദേക്കിനെക്കുറിച്ച് ചരിത്രപരമായ മറ്റ് യാതൊരു സൂചനയും നമുക്ക് ലഭിക്കുന്നില്ല. 110 സങ്കീർത്തനത്തിൽ മൽക്കിസദേക്കിൻ്റെ പ്രവചനം നാം കാണുന്നു. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു വ്യക്തി വരുവാൻ പോകുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ മൽക്കിസദേക്കിൻ്റെ വ്യാഖ്യാനം നമുക്ക് തരുന്നു. മൽക്കിസദേക്ക് ക്രിസ്തുവിൻ്റെ നിഴലാണ്. മൽക്കിസദേക്ക് ശാലേം രാജാവായ വ്യക്തിയാകുന്നു. മൽക്കിസദേക്കിനെ ഒരു നിഴലായി മോശ നൽകുകയും ദൈവം അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കണമായിരുന്നു. മൽക്കിസദേക്ക് പ്രത്യേക വിശദീകരണ ക്രമ പശ്ചാത്തലമോ ഒന്നും കൂടാതെ പ്രത്യക്ഷപ്പെടുകയും അതുപോലെ തന്നെ അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. അവന് ആരംഭമോ അവസാനമോ ഇല്ല എന്ന് നാം കാണുന്നു. കർത്താവായ യേശു ക്രിസ്തു ആദിയും അന്തവുമാകുന്നു. അവൻ അൽഫയും ഒമേഗയുമാകുന്നു. വെളിപ്പാട് 1 8 വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അവനാണ് സകലവും ആരംഭിച്ചത്. അവൻ സകലത്തിൻ്റെയും അവസാനവുമാകുന്നു. അവൻ നിത്യനായ ദൈവമാണ്. ആ നിലയിൽ അവന് ആരംഭമോ അവസാനമോ ഇല്ല. അതുപോലെയുള്ള ഒരു പുരോഹിതൻ നമുക്കുണ്ടെന്ന് എബ്രായ ലേഖന എഴുത്തുകാരൻ നമ്മോട് പറയുന്നത് നമ്മുടെ ധൈര്യം, അതായത് അവൻ്റെ അടുത്ത് ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം ശക്തീകരിക്കുവാനായിട്ടാണ്. അവൻ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ്. ഇതിൻ്റെ വ്യാഖ്യാനം 7 നാം കാണുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് തുടർന്ന് 7 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. 5:7 ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇവിടെ വിശദീകരിക്കുവാൻ വളരെ പ്രയാസമായി തോന്നുന്ന ഒരു വാക്യം അത്ര ഇത്. 3 യേശു കരഞ്ഞതായി തിരുവചനം നമ്മോട് പറയുന്നു. യേശു കരഞ്ഞിട്ടുള്ളത് മറ്റ് അവസരങ്ങളും ഉണ്ടായിരിക്കാം, എന്നാൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 സംഭവങ്ങളുണ്ട്. അതിലൊന്ന് ലാസറിൻ്റെ കല്ലറയ്ക്കലായിരുന്നു. ആ സന്ദർഭത്തിൽ താൻ ലാസറിനെ ഉയർപ്പിക്കുവാൻ പോകുന്നു എന്ന് യേശുവിന് അറിയാമായിരുന്നെങ്കിലും ദുഃഖത്തിലാണ്ടിരുന്ന 2 കണ്ടിട്ട് യേശുവിൻ്റെ ഹൃദയം അനുകമ്പയുള്ളതായി തീർന്നു. അവർക്ക് വേണ്ടി അവൻ കരഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മൃതശരീരത്തിനരികെ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരുമ്പോൾ യേശു എപ്രകാരമാണ് നമ്മെ കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് എന്ന് എനിക്കിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. മറ്റൊരു സമയം യേശു യെരുശലേം നഗരത്തെ കണ്ടതിനെ കുറിച്ച് വേദവസ്തുത്തിൽ വായിക്കുന്നു. അവൻ യെരുശലേം നഗരത്തെ കണ്ട് അതിനെ ചൊല്ലിക്കരഞ്ഞു. യെരുശലേമിനെക്കുറിച്ച് ആ സമയം യേശു കരഞ്ഞതുകൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കുന്ന നഗരങ്ങളെയും പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും ചൊല്ലി പലവട്ടം കരഞ്ഞിട്ടുണ്ട്. ഇതത്രേ യേശു ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ കരയുവാനുള്ള കാരണങ്ങൾ ഇന്നും നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും കാണുവാൻ വളരെയുണ്ട് അല്ലേ. 3 അവൻ കരഞ്ഞത് ഗത്സമന തോട്ടത്തിൽ വെച്ചാണ്. അവിടെ വെച്ച് എന്തിനാണ് യേശു കരഞ്ഞത്? ഗത്സമന തോട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ പിശാച് ശ്രമിച്ചു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് ഗത്സമന തോട്ടത്തിൽ വെച്ച് യേശു പ്രാർത്ഥിച്ചപ്പോൾ മരണമാകുന്ന പാനപാത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഗത്സമന തോട്ടത്തിൽ വെച്ച് മരിക്കുവാൻ യേശുവിന് ആഗ്രഹമില്ലായിരുന്നു. അത് ദൈവഹിതമായിരുന്നില്ല. ഇവിടെ പറയുന്നു ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന്. പാനപാത്രം നീങ്ങിക്കിട്ടണമെന്ന് ഗത്സമന തോട്ടത്തിൽ വെച്ച് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചത് ക്രൂശിൽ മരിക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. കാരണം അവൻ ക്രൂശിൽ മരിക്കുക തന്നെ ചെയ്തു. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. അവൻ ഗത്സമന തോട്ടത്തിൽ വെച്ച് മരിച്ചില്ല. ഷാജിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയായിരുന്നു യേശു ദൈവം പദ്ധതിയിട്ടതുപോലെ മരിക്കാതിരിക്കണമെന്നുള്ളത്, ക്രൂശിൽ മരിക്കാതിരിക്കണമെന്നുള്ളത്. അത് പിശാചിൻ്റെ പദ്ധതിയായിരുന്നു. യേശു മരിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. എന്നാൽ പിശാച് എപ്പോഴും അവൻ മരിക്കരുതായിരുന്നു എന്നായിരുന്നു പദ്ധതിയിട്ടത്. ഇത് പത്രോസ് കർത്താവിനെ ഗുണദോഷിക്കുന്ന മത്തായിയുടെ സുവിശേഷം 16 ആ സംഭവത്തിൽ നാം വളരെ വ്യക്തമായി കാണുന്നുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി യേശുവിനോട് ചെന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടി സാത്താനെ എന്നെ വിട്ടുപോ എന്നായിരുന്നു. യേശു ക്രൂശിൽ മരിക്കേണ്ടതാകുന്നു എന്ന പ്രവചനം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 22 നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ല ഒരു ചിത്രം ക്രൂശീകരണത്തെക്കുറിച്ച് നമുക്ക് വേറെ ലഭിക്കുന്നില്ല. എന്റെയും താങ്കളുടെയും പാപത്തിന്റെ ശിക്ഷയായി ദൈവപുത്രൻ തൻ്റെ രക്തം ചൊരിഞ്ഞ യാഗപീഠമായിരുന്നു ക്രൂശ്. അത് ദൈവം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലേ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, രക്തമല്ലോ ജീവൻ മൂലമായി പ്രായച്ചിത്തം ആകുന്നത്. ലേവ്യാപുസ്തകം 17:11 ഞാൻ വായിച്ചു. പഴയ നിയമത്തിൽ യാഗം കഴിക്കുന്നതിൽ ആ യാഗം കഴിക്കുന്ന മൃഗങ്ങളുടെ രക്തം പാപത്തെ മറയ്ക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തം താങ്കൾക്ക് വേണ്ടി പ്രായച്ചിത്തം നൽകുവാനാണ് തന്നിരിക്കുന്നത്. അത് പ്രായച്ചിത്തമാകുകയാണ്. യാഗപീഠമായ ക്രൂശിന്മേൽ ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞു. അവൻ നിക്കോദേമ്യസിനോട് ഇപ്രകാരം പറഞ്ഞു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. യോഹന്നാൻ 3:14. യേശു ഗെത്സമന തോട്ടത്തിൽ വെച്ച് മരിക്കുവാൻ താൽപ്പര്യപ്പെട്ടില്ല. അത് അവൻ്റെ മാനുഷികമായ പ്രാർത്ഥനയായിരുന്നു എന്നത്ര ഞാൻ കരുതുന്നത്. അവൻ കരയുകയും രക്തം വിയർപ്പ് തുള്ളികളായി ഒഴുക്കുകയും ചെയ്തപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന. നമ്മുടെ കർത്താവ് ക്രൂശിനെ സമീപിക്കുമ്പോൾ അവൻ മരണത്തോട് സമീപിച്ചിരുന്നു. തനിക്ക് ക്രൂശിങ്കൽ എത്തിച്ചേരുന്നതിന് വേണ്ടി അതിനു മുമ്പേ മരണം സംഭവിക്കാതെ തന്നെ തന്നെ വിടുവിക്കണമെന്നാണ് യേശു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഭയഭക്തിയുള്ളവനായിട്ടായിരുന്നു അവൻ അങ്ങനെ ചെയ്തത്. ഭയം എന്നുള്ളത് എല്ലായ്പ്പോഴും തെറ്റായ കാര്യമല്ല. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ചില ഭയം നല്ലതാണ്, അതില്ല എങ്കിലാണ് പ്രശ്നം. ഈ ലേഖനത്തിൽ ഇതേക്കുറിച്ച് നാം ചിന്തിച്ചപ്പോഴൊക്കെ അത് കണ്ടതാണ്. ചില കാര്യങ്ങളെ ഭയപ്പെടാതിരിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമാണ്. നമ്മുടെ സഭകളിൽ നാം അല്പം കൂടി ഭയഭക്തിയുള്ളവരായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് യഹോവയെക്കുറിച്ചുള്ള ഭയഭക്തി ആവശ്യമാകും. അത് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നുല്ലോ. കർത്താവായ യേശു ഭയഭക്തിയുള്ളവനായി തീർന്നു എന്ന് നാം വായിക്കുന്നു. അവൻ അങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് രക്ഷയ്ക്കുള്ള വാതിൽ തുറന്നു തന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ നല്ല മഹാപുരോഹിതനാണ്. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന, ദൈവസന്നിധിയിൽ നമ്മെ പ്രതിനിധീകരിക്കുന്ന നല്ല പ്രതിനിധിയാകുന്നു അവൻ. അവൻ നമ്മെ പ്രതിനിധീകരിക്കുവാൻ തക്കവണ്ണം എന്നെ കേൾക്കുന്ന താങ്കളുടെ ജീവിതത്തെ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ സമർപ്പിക്കാത്തവരെ ഒരിക്കലും പ്രതിനിധീകരിക്കുവാൻ കർത്താവിന് സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് പക്ഷപാതം ചെയ്യുവാൻ കർത്താവിന് സാധിക്കില്ല. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതം അപ്രകാരം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള നല്ല മഹാപുരോഹിതനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളും പങ്കപ്പാടുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാകുന്നു എന്ന് ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചതിനായി സ്തോത്രം.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും. കൂടാതെ ഓഡിയോ CD തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ മലയാളം TTB@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378.
378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ആഴ്ത്തി പുകഴ്ത്തുന്നു എന്നാലും ഞാൻ.